അങ്ങനെ അബ്ദുല്ലാഹിബ്ന് ഉനൈസ് അദ്ദേഹം ഇവനോടൊപ്പം കുറച്ചു ദൂരം നടന്നു. അങ്ങനെ തക്കം കിട്ടിയപ്പോൾ ഇവനെ ഖാലിദ് ഇബ്നു സുഫിയാനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അദ്ദേഹം കൊലപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ഉടനടി തന്നെ മദീനയിലേക്ക് തിരിച്ചുപോയി. റസൂലുള്ള അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, അഫ്ലഹൽ വജ്, ഇതാ ഈ മുഖം വിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അബ്ദുല്ലാഹിബ്ന് ഉനൈസ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ അവനെ കൊന്നിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നീ വിജയിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയും അബ്ദുല്ലാഹിബ്ന് ഉനൈസിന് ഒരു വടി കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ വടി വാങ്ങിച്ച് തിരിച്ചു തന്നു. അപ്പോൾ ഒപ്പമുള്ള സഹാബികൾ അവർ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഈ വടി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി തന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്തിനു തന്നതാണ്? അബ്ദുല്ലാഹിബ്ന് ഉനൈസ് പറഞ്ഞു, എന്തിനു തന്നാന്ന് എനിക്കറിയില്ല, വടി തന്നു, അപ്പം ഞാനത് വാങ്ങിച്ച് തിരിച്ചു വന്നു. തിരിച്ചുപോയി എന്തിനാണ് വടി തന്നത് എന്ന് ചോദിക്കുക. അങ്ങനെ അബ്ദുല്ലാഹിബ്ന് ഉനൈസ് അദ്ദേഹം തിരിച്ചു ചെന്നു. എന്നിട്ട് റസൂലുള്ളയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്തിനാണ് വടി തന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയതുൻ ബൈനി വബൈനക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എനിക്കും നിനക്കും ഇടയിലുള്ള ഒരു അടയാളമാണ് ഈ വടി. ഇന്ന അഖല്ല നാസി അൽ മുതഖസ്സിറൂന യൗമ ഇദിൻ, അന്നേ ദിവസം ഏറ്റവും അടുക്കൽ അന്നേ ദിവസം ഏറ്റവും കുറവ് പ്രയാസം ഉണ്ടായിരിക്കുക, അന്നേ ദിവസം ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾക്കായിരിക്കും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത ധാരാളമായ അമലു സ്വാലിഹാത്തുകൾ ചെയ്ത ആളുകൾ അവരായിരിക്കും അന്ന് പരലോകത്ത് ഏറ്റവും കുറവുണ്ടായിരിക്കുക. അന്ന് നിന്നെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് ഈ വടി. അങ്ങനെ അദ്ദേഹം അത് തൻ്റെ വാളിൻ്റെ മേൽ തൂക്കിയിട്ടു എന്ന്. പിന്നെ അദ്ദേഹം മരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം വഫാത്തായപ്പോൾ ആ വടി അദ്ദേഹത്തോടൊപ്പം അവർ അദ്ദേഹത്തിൻ്റെ ഖബറിൽ വെക്കുകയും അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പിന്നെ ഖബറിൽ മറമാടുകയുമാണ് ചെയ്തത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പം ഇത് അബ്ദുല്ലാഹിബ്ന് ഉനൈസ് ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദലിക്ക് നേർക്ക് ഉണ്ടായ ഈ സംഭവവും ഉഹദ് യുദ്ധത്തിനു ശേഷം ഉണ്ടായ സംഭവമാണ്. ഇതിൽ നിന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യത്തിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് അവിടുത്തെ തീരുമാനങ്ങളുടെ ശ്രദ്ധ കാണാൻ സാധിക്കും. ഇസ്ലാമിക രാജ്യത്തിനെതിരെ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള വടികളെ അതിൻ്റെ മുളയിലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുള്ളിക്കളയുകയാണ്. അല്ലാതെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് കൂടുതൽ പ്രശ്നമായിരിക്കും, കൂടുതൽ ഉപദ്രവത്തിലേക്ക് എത്തും. അപ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അല്ലെ, ഇങ്ങനെയുള്ള കൽപ്പനകൾ റസൂലുള്ളയിൽ നിന്ന് വരുന്നത് എവിടെ നിന്നാണ്? മദീനയിൽ നിന്നാണ്, മക്കയിൽ നിന്നല്ല. മക്കയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെയും ഇതുപോലെ വധിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടുന്ന് ഭരണാധികാരിയല്ല. മദീനയിൽ അവിടുന്ന് ഭരണാധികാരിയാണ്. അവിടെയുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനങ്ങളാണിത്. അതുകൊണ്ട് ചില ആളുകൾ ഇത്തരം സംഭവങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ആളുകളെ വധിക്കുന്നതിനും അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നത് കാണാൻ സാധിക്കും. അതിന് യാതൊരു അടിസ്ഥാനവും ഈ പറഞ്ഞ സംഭവങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയാണ്. അവിടുത്തേക്ക് ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനുള്ള അനുവാദമുണ്ട്. ഇവിടെ അങ്ങനെ ഓരോരുത്തരും തീരുമാനിക്കാൻ തുടങ്ങിയാൽ, അങ്ങനെ ഓരോ ആളുകൾക്കും നമ്മളത് വിട്ടുകൊടുക്കാൻ തുടങ്ങിയാൽ നാട്ടിൽ സമാധാനം എന്നുള്ളത് ബാക്കിയുണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറഞ്ഞപ്പോൾ അവനെ കൊന്നുകളയണം. ഇന്ത്യയിൽ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ എന്നിട്ടൊരു വിഭാഗം ആൾക്കാർ അവർ സംഘടിച്ചിട്ട് അവനെ കൊല്ലാൻ പോവാൻ, എന്നിട്ട് അവനെ കൊന്നുകളയുക, അതല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചു വിടുക. ഇതിന് ഇസ്ലാമിൽ യാതൊരു മാതൃകയുമില്ല. ഏത് നിലക്ക് മക്കയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കൽപ്പനയും നൽകുന്നില്ല. അല്ലേ, മദീനയിലാണ് ഇത്തരം കൽപ്പനകളൊക്കെ വരുന്നത്. അതിന് വലിയൊരു പാഠമുണ്ട്. മാത്രമല്ല, അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഇതിന് അനുവാദം നൽകാൻ തുടങ്ങിയാൽ അല്ലെ, നാളെ ഓരോരുത്തർ വരും, എന്നിട്ട് അവൻ ചിലപ്പോൾ പറയും ഇത് അവൻ നബിയെ ആക്ഷേപിച്ചതാണ്, അതുകൊണ്ട് അവനെ കൊല്ലണം. അങ്ങനെ ഓരോരുത്തരും അവരവർ വാളെടുക്കാൻ അവരവർ തീരുമാനമെടുക്കാനും തുടങ്ങും. ഇതിന് ഓരോന്നിനും ഓരോ നയ നടപടികളുണ്ട്, ഓരോ നിലപാടുകളുണ്ട്, ഓരോ നിയമങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ പിന്നെ വിധികളും വിലക്കുകളും ഒക്കെ ഉണ്ട് ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ തന്നെ. അപ്പൊ പിന്നെ അനിസ്ലാമിക രാജ്യങ്ങളിൽ, ഇസ്ലാമിക ഭരണമില്ലാത്ത രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില സംഘങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനോട് വാളുവെടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീടുണ്ടാക്കുന്ന ഫിത്ന, പിന്നീടുണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാകുന്ന ചെറിയ മസ്ലഹത്തിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഈ പറഞ്ഞതിൽ യാതൊരു തെളിവുമില്ല. റസൂലുള്ള ഭരണാധികാരി ആയതിനു ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെ, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താൻ വേണ്ടി വരെ തീരുമാനിച്ച ആളുകളുണ്ട്. അവരെ ഒന്നും വധിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും പറഞ്ഞേക്കുന്നില്ല. ഇതൊക്കെ മദീനയിൽ സംഭവിക്കുന്ന കാര്യമാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ഭരണാധികാരിയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ച മറ്റൊരു കാര്യം, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം സറിയത്തുർ റജീഇ എന്ന സംഭവമാണ്. അത് പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ എടുത്തു പറയപ്പെട്ട സംഭവങ്ങളിലൊന്നാണ്. അത് സംഭവിക്കുന്നത് ഹിജ്റ നാലാം വർഷം സഫർ മാസത്തിലാണ്. അതിനു കാരണമായ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ അരികിലേക്ക് അബൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന്, അതുപോലെ അൽഖാറ എന്ന പ്രദേശത്ത് നിന്ന് ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളയുടെ അടുക്കൽ വന്നു. എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിമായ കുറച്ച് ആളുകളുണ്ട്, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ച് നൽകാൻ കുറച്ച് സഹാബികളെ നിങ്ങൾ പറഞ്ഞയച്ച് നൽകണം. ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാനും അതുപോലെ തന്നെ ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിക്കാനും സഹായിക്കുന്ന രൂപത്തിൽ കുറച്ച് സഹാബികളെ ഞങ്ങളോടൊപ്പം പറഞ്ഞയക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പറഞ്ഞ ആളുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആറ് സഹാബികളെ അവർക്കൊപ്പം പറഞ്ഞയച്ചു. ഈ ആറ് സഹാബികളും സഹാബികളുടെ കൂട്ടത്തിൽ ദീൻ പഠിച്ച, ദീനിൽ വിജ്ഞാനമുണ്ടായിരുന്ന സഹാബികളാണ്. അങ്ങനെ അവർ ഈ പറഞ്ഞ ആളുകളോടൊപ്പം അവരുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ആസിം ഇബ്നു സാബിത്തിൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് അവരുടെ നേതാവ്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. ഹദഅഹ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ പിന്നെ ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവർക്ക് ഇങ്ങനെ ഒരു സംഘം യാത്ര പോകുന്നുണ്ട് എന്ന വിവരം കിട്ടി. സഹാബികളിൽപ്പെട്ട ആറ് ആളുകൾ അവർ യാത്ര പോകുന്ന വിവരം, അല്ലെങ്കിൽ ചില റിവായത്തുകൾ വന്ന പോലെ 10 ആളുകൾ അവർ ഇങ്ങനെ യാത്ര പോകുന്ന വിവരം ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് അവർക്ക് സന്ദേശം ലഭിച്ചു. അവർ ഏതാണ്ട് 200 ആളുകളെ ഈ 6 ആളുകളെ പിടികൂടുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. ഈ 200 ആളുകളും അമ്പയ്ത്തുകാരാണ്. അമ്പയ്ത്തുകാരായ 200 ആളുകളെ സഹാബികളിൽപ്പെട്ട 6 ആളുകളെ പിടികൂടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ 10 ആളുകളെ പിടികൂടുന്നതിന് വേണ്ടി അവർ പറഞ്ഞയച്ചു. അങ്ങനെ അവർ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഈ സഹാബികളുടെ അടുക്കലെത്തി. അവർക്ക് മദീനയിലുള്ള ഈത്തപ്പഴത്തിൻ്റെ കുരു അത് വീണ് കിടക്കുന്നത് കണ്ടതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഒരു മദീനക്കാരാണ്. അങ്ങനെ അവർ ഇവരുടെ പിന്നാലെ പിന്നെ കാൽപ്പാടുകൾ പിന്തുടർന്നു കൊണ്ടുപോയി. അങ്ങനെ ആസിമിനെയും കൂട്ടരെയും, ആസിം ഇബ്നു സാബിത്തിൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെയും ഒപ്പമുള്ള സഹാബികളെയും അവർ കണ്ടു. അവരെ കണ്ടപ്പോൾ സഹാബികൾ അവർ ഉയരമുള്ള ഒരു പ്രദേശത്തേക്ക് കയറി രക്ഷപ്പെടുന്നതിന് വേണ്ടി. അങ്ങനെ അവർ ഉയരമുള്ള ഒരു പ്രദേശത്തേക്ക് കയറിയത് കണ്ടപ്പോൾ ഈ വന്ന ആളുകൾ, അമ്പയ്ത്തുകാരായ 200 പേർ, അവർ താഴെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങളിതാ നിങ്ങൾക്ക് കരാർ നൽകിയിരിക്കുന്നു, ഞങ്ങൾ ഉപദ്രവിക്കുകയില്ല, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, അതുകൊണ്ട് നിങ്ങൾ താഴെ ഇറങ്ങിക്കോളൂ, നിങ്ങൾക്കിതാ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കരാറുകളുണ്ട്, ഞങ്ങൾ നിങ്ങളിൽ ഒരാളെയും കൊല്ലുകയില്ല. അപ്പോൾ ആസ് ഇബ്നു സാബിത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു മുസ്ലിം അല്ലാത്ത കാഫിറായ ഒരുത്തന്റെ കരാറിന്റെ ബലത്തിൽ ഞാൻ ഒരിക്കലും താഴേക്ക് ഇറങ്ങുകയില്ല. അദ്ദേഹം മുകളിൽ തന്നെ കയറിയിരുന്നു, ഒരു സുരക്ഷിതമായ പ്രദേശത്താണ് അവരുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ താഴേക്ക് ഇറങ്ങുകയില്ല. ഒരു മറയുടെ പിന്നിലാണ്, ഉയരമുള്ള സ്ഥലത്ത് മറയുടെ പിന്നിൽ, അപ്പൊ അമ്പയിടെ കൊള്ളില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ താഴത്തേക്ക് വരികയില്ല. അപ്പോൾ ഇവർ അദ്ദേഹത്തിന് നേർക്ക് അമ്പെയ്തു. അങ്ങനെ ആസിം ഇബ്നു സാബിത്തിൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തി. അങ്ങനെ ആസിം ഇബ്നു സാബിത്തിൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന സഹാബികളിൽ ചിലർ, അതിലൊരാൾ ഖുബൈബ് ഇബ്നു അദീൻ അൽ അൻസാരിയാൻ, അതുപോലെ തന്നെ സൈദ് ഇബ്നു ദസിന, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു താരിഖ്, ഈ 3 സഹാബികളെ അവർ പിടികൂടി. അവർ താഴേക്ക് ഇറങ്ങി വന്ന് അവരെ പിടികൂടി. അവർ താഴേക്ക് ഇറങ്ങി വന്ന ഉടനെ അവരുടെ കയ്യിൽ ഇവരെ കിട്ടിയ ഉടനെ തന്നെ ഈ പറഞ്ഞ ആളുകൾ, അവരെ പിടികൂടാൻ വന്ന ഈ ആളുകൾ അവരുടെ അമ്പിൻ്റെ അതിൻ്റെ അത് വലിച്ചു കെട്ടുന്ന ഒരു കയറുണ്ടായിരിക്കുമല്ലോ, അമ്പ് വലിച്ചു വിടുന്നത് അതിൻ്റെ വില്ലിൻ്റെ കയർ, വില്ല് ബന്ധിച്ചുണ്ടായിരിക്കുന്ന ഒരു കയറുണ്ടായിരിക്കും, ആ കയർ ഊരി ഇവർ ഈ സഹാബികളെ മൂന്ന് പേരെയും വരിഞ്ഞു കെട്ടി അടിമകളാക്കുന്നതിന് വേണ്ടി. ബാക്കിയുള്ള ആളുകൾ അവർ അമ്പ് ചെയ്ത് കൊന്നു കളഞ്ഞു. മൂന്ന് സഹാബികൾ അവരുടെ കയ്യിൽ കെട്ടി. ഈ മൂന്നാളുകളെയും അവർ താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. എന്നിട്ട് അവരെ ഇവർ ബന്ധനസ്ഥരാക്കി കയറിൽ ഇങ്ങനെ കെട്ടിയിട്ടു. അങ്ങനെ കയറിൽ കെട്ടിയിട്ടപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു താരിഖ് എന്ന സഹാബി അദ്ദേഹം പറഞ്ഞു, ഹാദാ അവ്വലുൽ ഖദർ, നിങ്ങൾ തന്ന കരാറിലുള്ള നിങ്ങൾ തന്ന കരാർ ലംഘനമാണിത്, ഇത് വഞ്ചനയാണ്. വല്ലാഹി ലാ അസ്ഹബുക്കും, ഇനി നിങ്ങളോടൊപ്പം ഞാൻ വരികയില്ല. ഇന്നലി ഫി ഹാഉലാഇ ഉസ്വ, ഇതാ അബ്ദുല്ലാഹ് ആസിം ഇബ്നു സാബിത്തിൽ എനിക്ക് മാതൃകയുണ്ട്, അദ്ദേഹം താഴ്ത്തിറങ്ങൂല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാളാണ്, അതുകൊണ്ട് അദ്ദേഹം ചെയ്തതുപോലെ ഞാനിതാ നിങ്ങളോടൊപ്പം ഇനി നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ എന്നെ കിട്ടുകയില്ല. അപ്പോൾ അവർ ഇദ്ദേഹത്തെ വലിച്ച് ഇഴക്കാൻ നോക്കി, അവർക്ക് കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു താരിഖ് എന്ന സഹാബിയെയും അവർ കൊന്നുകളഞ്ഞു. ആസിം ഇബ്നു സാബിത്തിനെ അവരെ മേലെ തന്നെ കൊലപ്പെടുത്തി. അബ്ദുല്ലാഹ് ഇബ്നു താരിഖിനെ താഴെ ഇറങ്ങിയപ്പോൾ അവർ ബന്ധനസ്ഥരാക്കി. അപ്പോൾ അദ്ദേഹം ഇനി ഞാൻ ഒപ്പം വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെയും കൊന്നുകളഞ്ഞു. ആസിം ഇബ്നു സാബിത്തുൽ അൻസാരി അദ്ദേഹം കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അവർ ഈ പറഞ്ഞ ആളുകളുടെ അടുക്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു, ആസിം ഇബ്നു സാബിത്തിന്റെ മൃതദേഹം കിട്ടുന്നതിന് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? ആസിം ഇബ്നു സാബിത്ത് ബദർ യുദ്ധത്തിൽ അവരിലെ പ്രധാനപ്പെട്ട ചില ആളുകളെ കൊന്നിട്ടുണ്ട്, കൊലപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധത്തിൽ. അതുകൊണ്ട് ആസിമിന്റെ തലയോട്ടിയിൽ മദ്യമൊഴിച്ചു കുടിക്കാമെന്ന് അവരുടെ കൂട്ടത്തിലെ ചില സ്ത്രീകൾ നേർച്ച നേർന്നിരുന്നു. അപ്പൊ ആസിമിന്റെ തലയോട്ടിയിൽ മദ്യമൊഴിച്ചു കുടിക്കുന്നതിന് വേണ്ടി ആ പെണ്ണ് വില കൊടുത്ത് ആസിമിന്റെ മൃതദേഹം വാങ്ങിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. അങ്ങനെ അവർ ആസിമിന് സാബിത്തിന്റെ മൃതദേഹം എടുക്കുന്നതിന് വേണ്ടി അതിന്റെ അടുക്കൽ ചെല്ലുമ്പോഴെല്ലാം ഒരു കൂട്ടം തേനീച്ചകൾ അവരെ പൊതിയാൻ തുടങ്ങും, എന്നിട്ട് അവരെ മൂത്തു കുത്തും, അവരെ പിന്തിരിച്ചോടിപ്പിക്കും. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി അവർക്ക് ആസിമിന്റെ മൃതദേഹത്തിന്റെ അടുക്കലേക്ക് പോലും വരാൻ പറ്റിയില്ല. അടുത്ത ദിവസം രാവിലെ അവർ ശ്രമിച്ചു, അപ്പോഴും ഇതുപോലെ തന്നെ തേനീച്ചകൾ അവരെ പൊതിയുന്ന രൂപത്തിൽ അവരുടെ അടുക്കലേക്ക് വരികയാണ്. അങ്ങനെ അടുത്ത ദിവസം മഴ പെയ്തു. ആ മഴയിൽ വന്ന കുത്തൊഴുക്കിൽ ആസിമുന സാബിത്ത് അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മൃതദേഹം ഒലിച്ചുപോയി, അവർക്ക് കിട്ടാത്ത രൂപത്തിലായി. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ സംരക്ഷിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ, ഈ സംഭവം അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവനുള്ളപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിച്ച അള്ളാഹു മരിച്ചപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ചു. ഒരു മുഅ്മിനെ അള്ളാഹു ജീവനുള്ളപ്പോഴും സംരക്ഷിക്കും, മരിച്ചു കഴിഞ്ഞാലും സംരക്ഷിക്കും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു. പിന്നെ രണ്ട് സഹാബികളാണ് ഇനി അവരുടെ കൈകളിൽ ബാക്കിയുള്ളത്. ഒന്ന് ഖുബൈബ് ഇബ്നു അദിയാണ്, രണ്ട് സയ്ദ് ഇബ്നു ദസിനയാണ്. ഖുബൈബ് ഇബ്നു അദിയും സയ്ദ് ഇബ്നു ദസിനയും അവരെ രണ്ടുപേരെയും മക്കയിലെ മുശ്രിക്കുകൾ വില കൊടുത്തു വാങ്ങിച്ചു. സയ്ദ് ഇബ്നു ദസിന അദ്ദേഹത്തെ വാങ്ങിച്ചത് സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന മുശ്രിക്കുകളുടെ നേതാവാണ്. അവൻ തന്റെ പിതാവായ ഉമയ്യത്ത് ഇബ്നു ഖലഫിനെ കൊന്നതിന് പകരമായി സയ്ദ് ഇബ്നു ദസിനയെ കൊല്ലുന്നതിന് വേണ്ടിയാണ് പണം കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്, പകരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ വാപ്പ ഉമയ്യത്ത് ഇബ്നു ഖലഫിനെ കൊന്നത് സയ്ദ് ഇബ്നു ദസിനയാണ്. അപ്പൊ സയ്ദ് ഇബ്നു ദസിനെ അതിന് പകരമായി കൊല്ലുന്നതിന് വേണ്ടിയാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ പണം കൊടുത്ത് സയ്ദ് ഇബ്നു ദസിനയെ വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ അദ്ദേഹത്തെയും കൊണ്ട് മക്കയിലേക്ക് പോയി. മക്കയിൽ പോയി അവിടെ കഅബയുടെ അടുക്കൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ഇവർ അദ്ദേഹത്തെ കൊല്ലാനുള്ള തീരുമാനമെടുത്തു. കൊല്ലുന്നതിന് വേണ്ടി അവർ കഅബയിൽ നിന്ന് അദ്ദേഹത്തെ സയ്ദ് ഇബ്നു ദസിനയെ പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഖുറൈശികളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. സയ്ദ് ഇബ്നു ദസിന അവർക്കിടയിലാണ്. ആ കൂട്ടത്തിൽ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് അദ്ദേഹവുമുണ്ട്. അബൂ സുഫിയാൻ സയ്ദിനോട് ചോദിച്ചു കൊല്ലാൻ വേണ്ടി ഇങ്ങനെ മുന്നിൽ നിർത്തിയിരിക്കാൻ. അപ്പോൾ സയ്ദ് ഇബ്നു ദസിനയോട് അബൂ സുഫിയാൻ ചോദിച്ചു, അൻഷുദുക അല്ലാഹ യാ സയ്ദ്, അല്ല സയ്ദേ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അതുഹിബ്ബു അന്ന മുഹമ്മദൻ ഇൻദന അൽആന ഫീ മകാനിക നദ്രിബു ഉനുഖഹു വഅന്നക ഫീ അഹ്ലിഹി? അല്ല സൈദേ, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കട്ടെ, മുഹമ്മദാണ് ഇപ്പോൾ ഈ സ്ഥാനത്ത്, നീ നിന്റെ കുടുംബത്തിൽ റാഹത്തോടുകൂടി ജീവിക്കുകയാണ് എങ്കിൽ നിനക്കത് തൃപ്തികരമാണോ? മുഹമ്മദിനെ ഇവിടെ കൊണ്ടുപോയി നിർത്തുക, നിന്നെ ഞങ്ങൾ വെറുതെ ഇവിടെ, നീ കുടുംബത്തിലേക്ക് തിരിച്ചുപോയിക്കോ. അങ്ങനെ നിനക്ക് ഒരവസരം കിട്ടിയാൽ അതാണോ നിനക്ക് തൃപ്തികരമായിട്ടുള്ളത്? എന്താണ് നിന്റെ അഭിപ്രായം? അത് കേട്ടപ്പോൾ സൈദ് ഇബ്നു ദസീന അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ ഇൽആന ഫീ മകാനി ഹുവ ഫീഹി തുസീബുഹു ശൗകതു തുഅദീഹി വഅന്നി ജാലിസുൻ ഫീ അഹ്ലി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കുകയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറക്കുകയും അതിനു പകരം എന്നെ നിങ്ങൾ എന്റെ കുടുംബത്തിലേക്ക് വിടുമെന്ന് പറയുകയും ചെയ്താൽ അതുപോലും എനിക്ക് തൃപ്തികരമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നതിന് പകരമായി നിങ്ങൾ എന്നെ വെറുതെ വിടാമെന്ന് പറഞ്ഞാലും എനിക്കത് സമ്മതമല്ല എന്ന് സൈദ് ഇബ്നു ദസീന മുഖമടച്ച രൂപത്തിൽ അബൂ സുഫിയാൻ മറുപടി കൊടുത്തു. അബൂ സുഫിയാൻ അദ്ദേഹം പിന്നീട് പറയാറുണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ സ്നേഹിച്ചതുപോലെ ഒരു നേതാവിനെയും ഒരാളും സ്നേഹിച്ചിട്ടില്ല. അതിന് വലിയ തെളിവാണ് സൈദ് ഇബ്നു ദസീനയുടെ ഈ സംഭവം. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടമാക്കിക്കൊണ്ടാണ് മരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞു. രണ്ടാമത് ബാക്കിയിരിക്കുന്നത് ഹുബൈബ് ഇബ്നു അദി എന്ന സഹാബിയാൻ. അദ്ദേഹത്തെ ബനുൽ ഹാരിസുകാരാണ് വാങ്ങിയിരിക്കുന്നത്. ഹുബൈബ് ഇബ്നു അദിയെ ബനുൽ ഹാരിസുകാർ വാങ്ങിച്ചിട്ടുണ്ട്. ബനുൽ ഹാരിസുകാർ അദ്ദേഹത്തെ വാങ്ങിക്കാനുള്ള കാരണം ഹാരിസ് ഇബ്നു ആമിറിനെ ബദർ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയത് അദ്ദേഹമാണ്. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻ അദ്ദേഹം ബനുൽ ഹാരിസുകാരുടെ അടുക്കൽ തടവുകാരനായി വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ ഹാരിസിനെ അവിടെ ഇരുത്തിക്കൊണ്ട് എന്താണ് ഹാരിസിനെ ഹുബൈബിനെ അവിടെ ഇരുത്തിക്കൊണ്ട് എന്താണ് ഹുബൈബിനെ ചെയ്യേണ്ടത് എന്ന കാര്യം പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ബിൻതുൽ ഹാരിസ്, അതായത് ഹാരിസിന്റെ മകൾ, ഹാരിസിനെ കൊലപ്പെടുത്തിയതിനു വേണ്ടിയാണ് ഹുബൈബിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഹാരിസിന്റെ മകൾ, ഒരു മകൾ, അവൾ പറയുകയാണ്, അങ്ങനെ അവർ ഹുബൈബിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ചപ്പോൾ ഹുബൈബ് എന്റെ അടുക്കൽ നിന്ന് ഒരു ചെറിയ പിന്നെ ക്ഷൗരത്തിന് ഉപയോഗിക്കുന്ന ഒരു കത്തി വാങ്ങിച്ചു, മുടി വടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കത്തി വാങ്ങിച്ചു. അപ്പൊ അദ്ദേഹം കക്ഷത്തിലുള്ള രോമം വടിക്കാനാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ക്ഷൗരക്കത്തി അവളുടെ അടുക്കൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ആ കത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെറിയ കുട്ടി, ആ കുട്ടി ഹുബൈബിന്റെ മടിയിലേക്ക് പോയിരുന്നു. ഞാൻ ശ്രദ്ധിക്കാത്ത സമയമായപ്പോൾ ഹുബൈബിന്റെ മടിയിലേക്ക് ഒരു കുട്ടി, ആ കുട്ടി ഹുബൈബിന്റെ മടിയിലേക്ക് കയറിയിരുന്നു. അങ്ങനെ ഞാനത് പെട്ടെന്നാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലാകട്ടെ ക്ഷൗരക്കത്തിയുമുണ്ട്. ഞാനിത് കണ്ടപ്പോൾ വല്ലാതെ പേടിച്ചു. ഹുബൈബിന് ഞാൻ പേടിച്ചത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതഖ്ഷൈന അൻ അഖ്തുല, ഞാൻ ഈ കുട്ടിയെ കൊല്ലുമെന്നാണ് നീ പേടിക്കുന്നത്? മാ കുൻതു ലി അഫ്അല ദാലിക 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 ഇൻഷാ അല്ലാഹ്, ഞാനതൊരിക്കലും ചെയ്യുകയില്ല എന്ന് അദ്ദേഹം ആ സ്ത്രീയെ സമാധാനിപ്പിച്ചു. ആ പെണ്ണു പറയുകയാണ്, മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഹുബൈബ്, ഹുബൈബിനേക്കാൾ നല്ല ഒരു തടവുകാരനെ മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഹുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്നു. അങ്ങനെ അവർ അദ്ദേഹത്തെ ഇരുമ്പിന്റെ ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ടാണ് ഹുബൈബിനെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അങ്ങനെ അദ്ദേഹം കൊല്ലാൻ വേണ്ടി അവരെ തൻഈം എന്ന സ്ഥലത്തേക്ക് എത്തി. ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് തൻഈം. തൻഈമിലേക്ക് ഹുബൈബിനെ അവർ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തുമായി കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അടിമകളുണ്ട്. അവർ ഹുബൈബിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടി ഹുബൈബിനെ കുരിശിലേറ്റാൻ തീരുമാനിച്ചു. സാധാ കൊലപാതകമല്ല, വെറുതെ തല വെട്ടിക്കൊല്ലല്ല, പിന്നെയോ കുരിശിലേറ്റാമെന്ന് തീരുമാനിച്ചു. കുരിശിലേറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുരിശു രൂപത്തിലുള്ള ഒരു മരപ്പലക അടിച്ചിട്ടുണ്ടാവും, എന്നിട്ട് അതിൻ്റെ രണ്ട് വശങ്ങളിലായി രണ്ട് കൈകളും കൈയിൻ്റെ മേലെ ആണി അടിച്ചു കയറ്റും, എന്നിട്ട് ആ ആണിയുടെ മുകളിലാണ് ഇവർ തൂങ്ങിക്കിടക്കുക. അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗത്തായി കാലും അവർ ആണിയിലേക്ക് ആണി അടിച്ചു കയറ്റും. അങ്ങനെയാണ് കുരിശിൽ തറച്ചു കൊല്ലുക. ഏറ്റവും പിന്നെ വേദന ജനിപ്പിക്കുന്ന കൊലപാതകങ്ങളിൽ ഒന്നാണത്. അങ്ങനെ അവർ ഹുബൈബിനെ കുരിശിലേറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവരോട് പറഞ്ഞു, ദഉനി ഉസല്ലി റകഅതൈൻ, എന്ന് രണ്ട് റകഅത്ത് നിസ്കരിക്കട്ടെ എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം രണ്ട് റകഅത്ത് നിസ്കരിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം രണ്ട് റകഅത്ത് നിസ്കരിച്ചു, അത് വല്ലാതെ ദീർഘിപ്പിച്ചില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവരോടായി അദ്ദേഹം പറഞ്ഞു, അമാ വല്ലാഹ് ലൗല അൻ തസന്നു അന്നി ഇന്നമാ തവൽതു ജസ്അൻ മിനൽ മൗത്ത് ലസിത്തു, മരണം പേടിച്ചുകൊണ്ട് ഞാൻ നിസ്കാരം ദീർഘിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കില്ലായിരുന്നെങ്കിൽ നിസ്കാരം ഞാൻ കുറച്ചു നേരം കൂടി ദീർഘിപ്പിക്കുമായിരുന്നു. നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല, മരണത്തെ എനിക്ക് പേടിയില്ല എന്ന് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ അവർ ഹുബൈബിനെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അവർ കുരിശിലേറ്റി. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹ്സിഹിം അദദ, അല്ലാഹു ഈ ആളുകൾ അവരെ ഓരോരുത്തരെയും നീ എണ്ണിക്കണക്കാക്കണം. വഖ്തുൽഹും ബിദദ, അവർക്ക് ഓരോരുത്തർക്കും അർഹമായ രൂപത്തിൽ അവരെ നീ കൊന്നുകളയണം. വലാ തുഗാദർ മിൻഹും അഹദ, അവരിൽ ഒരാളെയും അല്ലാഹുവെ നീ വെറുതെ വിടാൻ പാടില്ല എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹം കുരിശിൽ കിടക്കവേ അദ്ദേഹം പാടിയെന്നാൻ, ഫലസ്തു ഉബാലി ഹൈന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മഫറായി, അല്ലാഹുവിന്റെ മാർഗത്തിലാണ് ഞാൻ മരിച്ചു വീഴുന്നത് എങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മറിഞ്ഞു വീണാലും അത് എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നതല്ല എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു എന്നാൻ. ആ സംഭവം ഈ പറഞ്ഞ ആറ് സഹാബികൾ, ഖുറാഇകളായ റസൂലുള്ളയുടെ സഹാബികളിൽ ദീൻ പഠിച്ച ഈ ആറ് സഹാബികൾ, അവരുടെ മരണം ഈ കാലഘട്ടത്തിൽ ഹിജറ നാലാം വർഷത്തിൽ സംഭവിച്ച പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ്. അതേ സമയത്ത് തന്നെ സംഭവിച്ച ഇതിന് സമാനമായ മറ്റൊരു സംഭവമാണ് ബിഅറു മഊനത്തിന്റെ സംഭവം. ബിഅറു മഊന എന്ന പേരിൽ അറിയപ്പെട്ട, അല്ലെങ്കിൽ സരിയത്തുൽ ഖുറാ എന്ന പേരിൽ അറിയപ്പെട്ട സംഭവം, അത് പ്രസിദ്ധമായ സംഭവമാണ്. ആ സംഭവത്തോടനുബന്ധിച്ചാണ് ഖുനൂത്ത് ഇസ്ലാമിൽ നിയമമാക്കപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുനൂത്ത് ചൊല്ലുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ്, സരിയത്തുൽ ഖുറാഇന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് സഫർ മാസം, ഹിജറ നാലാം വർഷം സഫർ മാസത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, മുശ്രിക്കുകളുടെ ഗോത്രങ്ങളിൽപ്പെട്ട റിഅല്, സഖ്‌വാൻ എന്നീ രണ്ട് ഗോത്രങ്ങൾ, അതുപോലെ തന്നെ ഉസയ്യ എന്നീ ഗോത്രം, ഈ പറഞ്ഞ ഗോത്രങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ സന്ദേശം അയച്ചു. അവരെ സഹായിക്കുന്നതിന് വേണ്ടി, ശത്രുക്കൾക്കെതിരെ സഹായിക്കുന്നതിന് വേണ്ടി കുറച്ച് ആളുകളെ വിട്ടു നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവർ ഒരു സഹായമായി അയച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 അൻസാരികളായ സഹാബികളെ അവർക്ക് വേണ്ടി അയച്ചു കൊടുത്തു. അവരെ സഹാബികൾ ഖുറാഇകൾ എന്നാണ് വിളിച്ചിരുന്നത്. അവർ രാവിലെ പണിയെടുക്കും, രാത്രി നിന്ന് നിസ്കരിച്ചു ഖുർആൻ ഓതി നിസ്കരിക്കും. അങ്ങനെ സഹാബികൾക്കിടയിൽ അറിയപ്പെട്ട ഇബാദത്തുകളുള്ള, പ്രത്യേകതകളുള്ള സഹാബികളായിരുന്നു ഈ പറഞ്ഞ 70 ആളുകളിൽ മിക്ക ആളുകളും. മാത്രമല്ല, ചില റിവായത്തുകളിൽ കാണാം അവരിൽ ചിലർ റസൂലുള്ളയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ ഞങ്ങളെ സഹായിക്കണം, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് ആളുകളെ ഞങ്ങളോടൊപ്പം പറഞ്ഞയക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച 70 സഹാബികളാണ് ഈ പറഞ്ഞ ആളുകൾ. അബൂബറ ഇബ്നു ഉമർ ഇബ്നു മാലിക് എന്ന വ്യക്തിയുടെ സുരക്ഷയിലാണ്, സംരക്ഷണയിലാണ്, കരാറിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 70 സഹാബികളെ പറഞ്ഞയക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു, അഹ്ലു നജദിനെ എനിക്ക് ഭയമാണ്, നജദുകാർ ഇവരെ ഉപദ്രവിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മടിയാണ് എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ അബൂബറ ഇബ്നു മാലിക് അദ്ദേഹമാണ് റസൂലുള്ളയെ സമാധാനിപ്പിച്ചുകൊണ്ട് എൻ്റെ സംരക്ഷണത്തിലാണ് അവരുള്ളത്, ഞാൻ അവരെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വാക്കിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ സഹാബികളെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഈ അബുൽ ബറ ആകട്ടെ, അദ്ദേഹം മുസ്ലിമായിരുന്നില്ല, അദ്ദേഹം മുശ്രിക്കായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ സഹാബികളെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ അവർ ഈ പറഞ്ഞ സഹാബികൾ അവർ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ ബിഉറു മഊന എന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ അവിടെ അവർ തമ്പടിച്ചു. അങ്ങനെ ഹറാം ഇബ്നു മൽഹാൻ എന്ന സഹാബിയെ അള്ളാഹു സുബ്ഹാനഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കത്തുമായി ആമിർ ഇബ്നു തുഫൈൽ എന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് അവർ പറഞ്ഞയച്ചു. ആരെയാണ് പറഞ്ഞയച്ചത്? ഹറാം ഇബ്നു മൽഹാൻ എന്ന സഹാബിയെ. അദ്ദേഹത്തിനോടൊപ്പം റസൂലുള്ളാഹിയുടെ കത്തുണ്ട്. ആ കത്തുമായി ആമിർ ഇബ്നു തുഫൈലിൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കത്തുമായി ഹറാം ഇബ്നു മൽഹാൻ എന്ന സഹാബിയെ പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം ആമിർ ഇബ്നു തുഫൈലിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ആമിർ എന്ന ഈ പിശാജ്, അള്ളാഹുവിൻ്റെ ശത്രു, അവൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് വാങ്ങിച്ചതിന് ശേഷം നോക്കുക പോലും ചെയ്തില്ല. എന്നിട്ട് അവൻ ആ കത്ത് ഒരു സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവൻ ആംഗ്യം കാണിച്ചു. തൻ്റെ അടുക്കലേക്ക് സന്ദേശവുമായി വന്ന ഹറാം ഇബ്നു മൽഹാൻ എന്ന സഹാബിയെ കൊല്ലുന്നതിന് വേണ്ടി അവൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, പറയാതെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹാബിയുടെ പിന്നിൽ നിന്നിരുന്നയാൾ അയാൾ പിന്നിൽ നിന്നുകൊണ്ട് ഹറാം ഇബ്നു മൽഹാൻ്റെ തലക്ക് വാളുകൊണ്ട് വെട്ടി. അതുപോലെ തന്നെ കുന്തം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുന്തം കുത്തിയിറക്കി. അങ്ങനെ ഹറാം ഇബ്നു മൽഹാൻ കുത്തേറ്റ ഉടനെ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ, ഫുസ്തു വറബ്ബിൽ കഅബ. സുബ്ഹാനല്ലാഹ്. കുത്തേറ്റ ഉടനെ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ, ഫുസ്തു, ഞാനിത് വിജയിച്ചിരിക്കുന്നു, വറബ്ബിൽ കഅബ, അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ സത്യം. ഇങ്ങനെ ഒരു മനുഷ്യനെ പറയാൻ സാധിക്കുക? സുബ്ഹാനല്ലാഹ്. ഈമാനിൻ്റെ ശക്തിയാണത്. ഒരു മനുഷ്യർ പിന്നിൽ നിന്ന് കുത്തേറ്റു, പ്രതീക്ഷിച്ചിരിക്കാതെ കുത്തേറ്റു. ഉടനെ അദ്ദേഹം പറയും, അല്ലാഹു അക്ബർ, ഫുസ്തു വറബ്ബിൽ കഅബ, അല്ലാഹു ആണ് സത്യം, ഞാനിത് വിജയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഹറാം ഇബ്നു മൽഹാൻ എന്ന സഹാബി അദ്ദേഹം അവിടെ മരിച്ചു വീണു. അങ്ങനെ ആമർ ഇബ്നു തുഫൈൽ ദൂതന്മാരെ കൊല്ലുക എന്നത് അറബികൾക്കിടയിൽ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും മോശമായ, ഏറ്റവും നീചമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. അറബികൾക്കിടയിൽ തന്നെ അത് അപ്രകാരമാണ്. അങ്ങനെ ആമർ ഇബ്നു തുഫൈൽ അയാൾ തൻ്റെ നാട്ടുകാരുടെ അടുക്കൽ ചെന്നു. അവരോട് പറഞ്ഞു, ഇതാ 70 സഹാബികൾ വന്നിട്ടുണ്ട്, നബിയുടെ 70 അനുചരന്മാർ വന്നിട്ടുണ്ട്, അവരെ നമുക്ക് കൊന്നുകളയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ആളുകളുടെ അടുക്കലേക്ക് ചെന്നു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളത് ചെയ്യുകയില്ല. കാരണം അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ച് അബൂബറ ആമർ ഇബ്നു മാലിക് സംരക്ഷണം നൽകിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലംഘിക്കാൻ സാധിക്കുകയില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ആമർ ഇബ്നു അത്തുഫൈൽ അവൻ റിഅല്, സഖ്‌വാൻ, ഉസയ്യ എന്നീ ഗോത്രങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഈ മൂന്ന് ഗോത്രങ്ങൾ, അവർക്കെതിരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്തിൽ പ്രാർത്ഥിച്ചത്. റിഅല്, സഖ്‌വാൻ, ഉസയ്യ എന്നീ ഗോത്രങ്ങൾ, ഈ ഗോത്രങ്ങളുടെ അരികിലേക്ക് അവൻ ചെന്നു. എന്നിട്ട് അവരെ യുദ്ധത്തിന് ക്ഷണിച്ചു. ഈ മൂന്ന് ഗോത്രങ്ങളും യുദ്ധത്തിന് തയ്യാറായി. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പ്രത്യേകക്കാരായ ഈ 70 ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നു. സഹാബികൾ അവർ പറഞ്ഞു, ഈ പറഞ്ഞ ആളുകളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിതാ നിങ്ങളുമായി യുദ്ധത്തിന് വന്ന ആളുകളല്ല, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വന്ന ആളുകളല്ല എന്ന് അവർ പറഞ്ഞു. പക്ഷേ അത് അവർ പരിഗണിച്ചില്ല. അങ്ങനെ ഈ പറഞ്ഞ കാഫിറുകൾ, മുശ്രിക്കുകൾ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സഹാബികളെ കൊന്നുകളഞ്ഞു. അതിലാകെ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്, കഅബ് ഇബ്നു സെയ്ദ് ഇബ്നു നജ്ജാർ എന്ന സഹാബി. അദ്ദേഹം മാത്രമാണ് ആ 70 സഹാബികളിൽ നിന്ന് ബാക്കിയായത്. അദ്ദേഹത്തിന് അവസാന ശ്വാസം ബാക്കിയായിരുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് രക്ഷപ്പെടുകയും പിന്നീട് ഖന്ദഖ് യുദ്ധം, അത് അടുത്ത് തന്നെ സംഭവിച്ച സംഭവമാണ്, ഖന്ദഖ് യുദ്ധം വരെ അദ്ദേഹം ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സഹാബി അല്ലാതെ ബാക്കി എല്ലാ സഹാബികളും മരണപ്പെട്ടു. അങ്ങനെ ഈ 70 സഹാബികൾ അവർ അവരെ ഇവർ കൊന്നുകളഞ്ഞു. ഈ 70 സഹാബികൾക്ക് പിന്നിലായി രണ്ട് സഹാബികൾ, രണ്ടു പേർ അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിർദ്ദേശപ്രകാരം മുസ്ലിമീങ്ങളുടെ കന്നുകാലികളെ മേയിച്ചുകൊണ്ട് അവർ പിന്നിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഈ പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴുണ്ട് പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. അപ്പൊ മൃതദേഹങ്ങൾ ചീഞ്ഞളിഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കാൻ വരുന്ന പക്ഷികളുണ്ട്. ആ പക്ഷികൾ അവരിങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ഒളിഞ്ഞു നിന്ന് കാര്യം വീക്ഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി മുശ്രിക്കുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ കൊന്നുകളഞ്ഞിരിക്കുന്നു. രണ്ട് സഹാബികളാണ് അമ്ർ ഇബ്നു ഉമയ്യയും മുൻദിർ ഇബ്നു ഉഖ്ബ എന്നീ രണ്ട് സഹാബികൾ. ഈ രണ്ട് സഹാബികളാണ് അവർ. അപ്പൊ അവർക്ക് മനസ്സിലായി റസൂലുള്ളാഹിയുടെ ഈ 70 സഹാബികളെ അവർ കൊന്നുകളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതിൽ ഒരാൾ അദ്ദേഹം അൽ മുൻദിർ ഇബ്നു ഉഖ്ബ എന്ന സഹാബി അദ്ദേഹം ഒറ്റക്ക് ഈ പറഞ്ഞ ആളുകളുടെ അടുക്കലേക്ക് പോയി അവരുമായി യുദ്ധം ചെയ്ത് മരിച്ചു പോണം. എന്നാൽ ആമർ ഇബ്നു ഉമയ്യ എന്ന സഹാബി അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിവരം അറിയിക്കുന്നതിന് വേണ്ടി മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബികൾ, ഈ 70 സഹാബികൾ അവർ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അള്ളാഹുവെ ഞങ്ങളെ കുറിച്ചുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ നീ അറിയിക്കണേ എന്ന് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി വിവരം അറിയിക്കാൻ വേണ്ടി അമർ ഇബ്നു ഉമയ്യ എന്ന സഹാബി മദീനയിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം ഈ 70 സഹാബികൾ മരിച്ചിട്ടുണ്ട് എന്ന വിവരം അറിയിക്കാൻ വേണ്ടി മദീനയിലേക്ക് എത്തിയ അതേ സന്ദർഭത്തിലും അതേ ദിവസവുമാണ് മക്കയിൽ ഹുബൈബിനെ പോലുള്ള ചില സഹാബികൾ കൊല്ലപ്പെട്ട വിവരവുമായി അടുത്ത സഹാബി വരുന്നത്. രണ്ട് വാർത്തയും ഒരേ ദിവസമാണ് മദീനയിലേക്ക് എത്തുന്നത്. മക്കയിൽ ഹുബൈബ് മരിച്ചിട്ടുണ്ട് എന്ന വിവരവും അതുപോലെ ചില സഹാബികൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും, 6 പേർ മരിച്ചിട്ടുണ്ട് എന്ന വിവരം മദീനയിലേക്ക് എത്തിയ അതേ ദിവസം തന്നെയാണ് 70 ഖുറാഇകളിൽപ്പെട്ട സഹാബികൾ അവർ മരിച്ചിട്ടുണ്ട് എന്ന വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. ആ രണ്ട് വാർത്തകളും ഒരുമിച്ചാണ് മദീനയിലേക്ക് എത്തിയത്. അത് മുസ്ലിമീങ്ങൾക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കടുത്ത വേദനയും പ്രയാസവും ഉണ്ടാക്കി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വജദ അലാ ഷൈഇൻ ഖത്തു മാ വജദ അലാ അസ്ഹാബി ബിഇർ മഊന. ബിഇർ മഊനയുടെ സംഭവത്തിൽ, റസൂലുള്ളാഹിയുടെ 70 സഹാബികൾ കൊല്ലപ്പെട്ട സംഭവം, ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 70 ആൾക്കാരാണ്. അതേപോലെ 70 ആളുകളാണ് ബിഇർ മഊന, മഊന കിണറിന്റെ അടുക്കൽ വെച്ച് കൊല്ലപ്പെട്ടത്. ഈ 70 സഹാബികൾ കൊല്ലപ്പെട്ടതിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ സങ്കടം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റൊരു സംഭവത്തിലും ഉണ്ടായതായി ഞാൻ കണ്ടിട്ടില്ല. അനസ് ഇബ്നു മാലിക് മദീന മുതലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടതിൽ അവിടുന്ന് ഇത്രയധികം വിഷമിച്ച മറ്റൊരു സംഭവം വേറെ ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്ന ഇഖ്വാനക്കും ഖദ് ഖുതിലു, നിങ്ങളുടെ സഹോദരങ്ങൾ ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളെ വിവരമറിയിച്ചു. അങ്ങനെ ഈ വിവരമറിഞ്ഞതോടുകൂടി അബൂ ബറ മാലിക് ഇബ്നു ആമിർ ഇബ്നു മാലിക്, അദ്ദേഹമാണല്ലോ ഈ 70 സഹാബികൾക്ക് സംരക്ഷണം നൽകിയ വ്യക്തി, അദ്ദേഹം ഈ വിവരമറിഞ്ഞ സങ്കടത്താൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സങ്കടം കാരണത്താൽ അദ്ദേഹവും മരിച്ചു. അദ്ദേഹം മുശ്രിക്കായിട്ടാണ് മരിക്കുന്നത്. പക്ഷേ താൻ സംരക്ഷണം നൽകിയ 70 ആളുകളെ മുശ്രിക്കുകൾ അത് പരിഗണിക്കാതെ കൊലപ്പെടുത്തി എന്ന വിവരമറിഞ്ഞ സങ്കടത്തിൽ അബൂബറ ആമർ ഇബ്നു മാലിക് അദ്ദേഹം ആ സങ്കടത്തിൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹവും മരിച്ചു പോണു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഏതാണ്ട് 1 മാസത്തോളം എല്ലാ നിസ്കാരങ്ങളിലും, സുബ്ഹ നിസ്കാരത്തിലും ളുഹറിലും അസറിലും മഗ്‌റിബിലും ഇശായിലുമെല്ലാം റിഅലിനും ദക്വാനും അസയ്യക്കുമെതിരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് കുനൂത്ത് അവതരിപ്പിച്ചുകൊണ്ട് കുനൂത്ത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 70 സഹാബികളുടെ സംഭവത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചിരുന്നു. പക്ഷെ ആ ആയത്ത് ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം അത് പിന്നീട് നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകളിലൊന്ന്. എന്താ നസ്ഖ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ദുർബലമാക്കപ്പെട്ട ആയത്തുകളിലൊന്ന്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഖുർആനിന്റെ അലുമുൽ, ഖുർആനിൽ പഠിക്കുന്ന കാര്യങ്ങളിലൊന്നാണത്. നസ്ഖ് എന്ന് പറഞ്ഞാൽ അത് പല രൂപത്തിലുണ്ട്. ചിലപ്പോൾ ഒരു വിധി ദുർബലമാക്കപ്പെടും, ആയത്ത് അതുപോലെ തന്നെ ബാക്കിയാവും. ഉദാഹരണത്തിന് കള്ളു കുടിക്കുക എന്നുള്ളത്, മദ്യം കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരാൻ പാടില്ല എന്നുള്ള നിയമം അത് ആദ്യകാലത്ത് ഇറങ്ങിയ നിയമമാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ആയത്ത് ഖുർആനിൽ ഇപ്പോഴും ഉണ്ട്. എന്ന് തുടങ്ങുന്ന ആയത്ത് ഇപ്പോഴും ഖുർആനിലുണ്ട്. പക്ഷേ ആ വിധി ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട്. നിസ്കരിക്കാത്ത സമയത്തും നിസ്കരിക്കുന്ന സമയത്തും ഒന്നും മദ്യം കഴിക്കാൻ പാടില്ല. മറ്റു ചിലപ്പോൾ വിധി ദുർബലമാക്കപ്പെടും, ആയത്ത് ദുർബലമാക്കപ്പെടും, വിധി അതുപോലെ തന്നെ ബാക്കിയാവും. അതുപോലെയാണ് ഈ സംഭവം. ഖുറാഅുകളുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്ത് അത് ഖുർആനിൽ ഉണ്ടായിരുന്നു, എന്നാൽ ആ സംഭവം അതുമായി ബന്ധപ്പെട്ട കുനൂത്ത് അതിന്റെ വിധികളൊക്കെ ബാക്കിയാണ്. പക്ഷേ ആ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ ആയത്ത് പിന്നീട് ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട്. സഹാബികൾ കുറച്ചു കാലം അത് ഓതിയിരുന്നു, പിന്നീട് ആ ആയത്ത് ദുർബലമാക്കപ്പെട്ടു. ആ ആയത്ത് ഖുർആനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു നീക്കി. നസ്ഖ് ഖുർആനിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ ഔ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിത്ലിഹാ. നാം ഒരു ആയത്ത് ഖുർആനിൽ നിന്ന് നസ്ഖ് ചെയ്തു കഴിഞ്ഞാൽ, ദുർബലമാക്കി കഴിഞ്ഞാൽ, നാം അതിനേക്കാൾ നല്ലത് കൊണ്ടുവരും, അല്ലെങ്കിൽ അതിന് തുല്യമായ മറ്റൊരു ആയത്ത് നാം കൊണ്ടുവരും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ആയത്ത് അവതരിച്ചിരുന്നു, പിന്നീട് ആ ആയത്ത് ദുർബലമാക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉഹദ് യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഈ പറഞ്ഞ 70 സഹാബികളെ കൊല്ലാനും റസൂലുള്ളയുടെ ദൂതനെ കൊല്ലാനും, അതുപോലെ തന്നെ 6 സഹാബികളെ അവർ യുദ്ധത്തിന് വേണ്ടി വന്നതെല്ലാം ഇട്ടുകൂടി 200 ആളുകളെ വിട്ടുകൊണ്ട് അവരെ കൊലപ്പെടുത്താനും കുരിശിലേറ്റാനും അതിൽ ചില ആളുകളെ മക്കയിലേക്ക് കൊണ്ടുപോയി വധിച്ചു കളയാനും ഒക്കെ മുശ്രിക്കുകൾക്ക് ധൈര്യം നൽകിയത്, അവർക്ക് അതിന് പ്രാപ്തി നൽകിയത് ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായ പരാജയമാണ്. ആ പരാജയത്തിന്റെ അനന്തര ഫലങ്ങൾ ഒരു കാലഘട്ടം വരെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അള്ളാഹ് ഇതിന്റെ ബാക്കി സംഭവങ്ങളും മറ്റും ഇൻഷാ അള്ളാഹ് അടുത്ത ദർസിൽ നമുക്ക് ഓർമ്മപ്പെടുത്താം. വഹാദ വല്ലാഹു തആല അഅലമു വസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.